ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അല്ലാഹു ഒരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നിർബന്ധിക്കുകയില്ല, കൽപ്പിക്കുകയില്ല. ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. ഇത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കസബത്, കസബ ഇക്തസബ, കസബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൈറാണ്, ഇക്തസബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷർറാണ്. ഒന്ന് ഖൈർ, ഒന്ന് ഷർറ. കസബ ഇക്തസബ. ഒരാൾ ഖൈറായിട്ട് എന്താണോ അമല് ചെയ്തത് അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഇക്തസബ എന്നുള്ളത് ഇഫ്തഅല വസീനാണ്, ഇഫ്തഅല വസീനാണ്, ഇഫ്തഅല. അവിടെ ഉദ്ദേശിക്കുന്നത് ഷർറാണ്, തിന്മയായിട്ട് എന്താണോ ഒരാൾ ചെയ്യുന്നത് അതിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടും, അതും അയാൾക്ക് ഉണ്ടായിരിക്കും. ലഹാമാ കസബത്ത് എന്ന് പറയുമ്പോൾ അത് അയാൾക്ക് അനുകൂലമായിട്ടായിരിക്കും. ഇക്തസബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അയാൾക്ക് എതിരായിട്ടായിരിക്കും. അല ലഹാമാ കസബത്ത് വ അലൈഹ മക്തസബത്ത്. ഇബ്നു അൽസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ മറ്റൊരു വിശദീകരണം പറഞ്ഞത്, കസബ എന്നുള്ളത് നിയ്യത്ത് കൊണ്ട് തന്നെ സംഭവിക്കും. കസബ് അത് നിയ്യത്ത് കൊണ്ട് തന്നെ ഉണ്ടാകും. എന്നാൽ ഇക്തസബ എന്നുള്ളത് ഫല യക്കൂനു ഇല്ലാ ബി ഫഇലിൻ, ഫഇല് കൊണ്ടല്ലാതെ അതുണ്ടാവുകയില്ല. അതായത് ഷർറ്. അപ്പൊ നിയ്യത്ത് കൊണ്ട് എന്തുണ്ടാകും? നന്മ ഉണ്ടാകും. കസബ് അതാണ് കസബ്, കസബ. ഇക്തസബ ഇഫ്തഅല വസല്ല് വരുമ്പോ ലാ യക്കൂനു ഇല്ലാ ബി ഫഇലിൻ, ഒരു സംഗതി ചെയ്തെങ്കിലല്ലാതെ, ഒരു ഷർറ് ചെയ്തെങ്കിലല്ലാതെ അതയാൾക്ക് കിട്ടുകയില്ല. അത് അള്ളാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ്. അതായത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്ത്, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. എന്നാൽ ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ ആ തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു തിന്മയായിട്ട് രേഖപ്പെടുത്തുകയില്ല എന്നതാണ്. നിരവധി ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തിനുണ്ട്? കസബ ഇക്തസബ എന്നുള്ളതിനുണ്ട്. മറ്റൊരു കാര്യം അതിൽ മനസ്സിലാക്കാനുള്ളത്, യഷ്മലു മാ കസബഹുൽ ഇൻസാനു ബി അമലിഹി വമാ കസബഹു ബി അമലു ഐരിഹി. കസബന്റെ അർത്ഥം അയാൾ സ്വന്തമായിട്ട് ചെയ്തത് അതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ചിലപ്പോൾ എന്താകും, വേറെ ചില ആളുകൾ ചെയ്തതിന്റെ പ്രതിഫലവും അയാൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, നന്മയാണെങ്കിൽ. വാമ്മൽ ഇക്തിസാബ് ഫലാ യതഹമ്മലുൽ ഇൻസാനു ഇസ്മ ഗൈരിഹി. എന്നാൽ ഇസ്മാണെങ്കിൽ അവിടെ ഷർറാണ്. അതെന്താണ്? ഇപ്പൊ ഞാനൊരു തിന്മ ചെയ്തു അതിന്റെ പ്രതിഫലം, അതിന്റെ ശിക്ഷ മറ്റൊരാൾക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഖൈർ എന്താണ്? അത് മറ്റുള്ള ഒരാൾക്ക് ലഭിച്ചേക്കാം, ഷർറ അങ്ങനെയല്ല. ഈ ഒരു വ്യത്യാസം കൂടി ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലെ വേറെ ആയത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോരുത്തരും എന്താണോ സമ്പാദിച്ചത് അതിന് റഹീനത്തായിരിക്കും. അവ ഖൈറാണോ അതവന് ഗുണകരമാണ്, ഷർറാണോ അതവനെതിരാണ് അതിന്റെ തിന്മ അവനുണ്ടായിരിക്കും. ഇതാണ് ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത്. അടുത്തത്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ അവ അഖ്തഅനാ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, റബ്ബ് എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, അത് ആവർത്തിച്ചു വന്നു. റബ്ബന എന്നുള്ളത് നേരത്തെ ഖാലു വഖാലു സമിഅന വഅതഅന ഗഫറാനക റബ്ബന, അവിടെ റബ്ബന വന്നിട്ടുണ്ട്, അവിടെ നമ്മളെ കാര്യം സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അത് റുബൂബിയത്ത് കൊണ്ടുള്ള തവസ്സുലാണ്, അതൊന്നുകൂടി ആവർത്തിച്ചു, കാരണം അത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. റബ്ബന ലാ തുആഖിദ്നാ, അവിടെ ലാ തുആഖിദ്നാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ തുആഖിബ്നാ അല്ലെങ്കിൽ ലാ തുഅദ്ദിബ്നാ എന്നാണ്. ലാ തുഅദ്ദിബ്നാ അല്ലെങ്കിൽ ലാ തുആഖിബ്നാ, ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. റബ്ബന ലാ തുആഖിദ്നാ, ഞങ്ങളുടെ റബ്ബെ നീ ഞങ്ങളെ ശിക്ഷിക്കല്ല, ഞങ്ങളെ പിടികൂടുക എന്നാണ്. പിടികൂടുക എന്ന് പറഞ്ഞാൽ ലാ തുആഖിബ്നാ, ഇഖാബ് കൊണ്ട് പിടികൂടും. അതായത് ശിക്ഷിക്കുക, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. ലാ തുആഖിബ്ന അല്ലെങ്കിൽ ലാ തുഅദ്ദിബ്ന. ഇൻ നസീന വഖ്തഅന, നസിയ ഖതാ, നിസിയാൻ ഖതാ. എന്താണ് നിസിയാൻ? നിസിയാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഞങ്ങളിൽ നിന്ന് ഖത സംഭവിച്ചാൽ, അല്ലെങ്കിൽ നിസിയാൻ, നസിയ എന്നാണ് പദം, നസിയ മറന്നു, ഖത ഖത, അല്ലെങ്കിൽ അഖ്ത യുഖ്തി. എന്താണ് നിസിയാൻ? അപ്പൊ ഞങ്ങളിൽ നിന്ന് നിസിയാൻ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഖത സംഭവിച്ചാൽ, അതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന അവ അഖ്തഅന. ഖത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖത കൃത്തികാബുൽ മഅശിയതി മിൻ ഗൈരി അംദിൻ ഫയഷ്മലു ദാലികൽ ജഹൽ. ഇതാണ് ഖത, അതായത് മനഃപൂർവ്വമല്ലാതെ ഒരാളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റ്. അത് ജഹൽ കൊണ്ടും ആകാം. അങ്ങനെ ഒരാളിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റാണ് ഏത്? ഖത. അയാളത് മനഃപൂർവ്വം ചെയ്തതല്ല, അതേപോലെ തന്നെ ജഹൽ കൊണ്ട് ചെയ്തതുമല്ല. അപ്പൊ ജഹൽ കൊണ്ട് ഞങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ ഞങ്ങൾ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, റബ്ബന ലാതു ആഖിദ്ന ലാതു ആഖിബ്ന. അപ്പോ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളോട് എത്രത്തോളം റഹ്മത്തുണ്ട്, അത്തഫുണ്ട്, റൗഫത്തുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, ലഹാ മാ കസബത് വ അലൈഹാ മാ ഇക്തസബത്. അവന്റെ സൃഷ്ടികളോടുള്ള ദയ, അനുകമ്പ, കാരുണ്യം, അതൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ആയത്തുകൾ എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇസ്ലാമിന്റെ ആദർശം, അല്ലെങ്കിൽ ഖുർആൻ സുന്നത്തും അതിന്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ, ഇബാദത്തുകൾ, ഇതൊന്നും എന്തല്ല, ഒരിക്കലും മനുഷ്യനെ പ്രയാസപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. അപ്പൊ അറിയാതെ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജഹൽ കൊണ്ട് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതാണ് ഖത. നിസിയാൻ എന്താണ് നിസിയാൻ? നസിയ എന്നാണ് മറന്നു. നിസിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഹൂലുൽ ഖൽബി അൽ മഅലൂമിൻ യഖൂലുൽ ഇൻസാനു യഅലമു ശൈ സുമ്മ യഗൈബു അൻഹു. ഒരാൾ, അയാൾക്ക് അറിയാം ആ കാര്യത്തെ കുറിച്ച്, പക്ഷെ അയാൾ മറന്നുപോയി. അതാണ് നിസിയാൻ. ആ കാര്യത്തെ കുറിച്ച് ആൾക്ക് ഇൽമുണ്ട്, അറിവുണ്ട്. ഖത അതല്ല. നിസിയാൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് അതിനെ സംബന്ധിച്ച വിവരമുണ്ട്, പക്ഷെ അയാളത് മറന്നുപോയതാണ്. അതാണെന്ത്? നിസിയാൻ. അപ്പൊ ഇങ്ങനെ ഖത സംഭവിച്ചാൽ, അതേപോലെ തന്നെ നിസിയാൻ സംഭവിച്ചാൽ, അത് രണ്ടും ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നുള്ളതാണ്. ഈ ഖത്തവും നിസ്യാനും ശരിക്കും എന്തിനാണ്? എന്താണ് അതിന്റെ ഹിക്മത്ത്? അതിന്റെ ഹിക്മത്ത് മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ് എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്, റൗഫത്തിന്, അവന്റെ അത്തഫിന് മനുഷ്യൻ ആവശ്യക്കാരനാണ്. മനുഷ്യൻ ദുർബലനാണ്, നിസ്സാരനാണ് എന്നുള്ളത് അവനെല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. അവൻ അള്ളാഹുവിന്റെ മുന്നിൽ വിനീതനായിരിക്കേണ്ട ഒരു അവധ് മാത്രമാണ്. അതൊക്കെയാണ് ഇതിലുള്ള ഹിക്മത്ത്. എന്തിന് അള്ളാഹു മനുഷ്യനെ നിസ്യാൻ കൊടുത്തു, മറവി കൊടുത്തു? അല്ലെങ്കിൽ എന്തിന് മനുഷ്യനെ കൊണ്ട് ഖത ചെയ്യിപ്പിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യന് അബദ്ധം സംഭവിക്കുന്നു? അതല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിച്ച പോരെ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്താണ്? ഫക്കീറന്മാരാണ്. അവനെത്ര ഉന്നതനാണെങ്കിലും ശരി, മനുഷ്യന്മാരിലെ മറവി ഉണ്ടാവും, അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ ഇതൊക്കെ അവന്റെ ദുർബലതകളാണ്. അവൻ ഏത് സമയത്തും അള്ളാഹുവിലേക്ക് ഫക്കീറാണ്, ആവശ്യം അവനാണ്. അപ്പൊ അവൻ ദരിദ്രനാണ്. അപ്പൊ അവൻ ഒരു വിനീതനായ ഒരടിമയായിരിക്കണം, ഒരു അബദ്ധായിരിക്കണം, അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നവനായിരിക്കണം. അതൊക്കെ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. അപ്പൊ ഒരാൾ മറന്നുകൊണ്ട് ചെയ്താൽ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെയ്താൽ, അതുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം, സൂറത്ത് അഹ്സാബിലെ ആദ്യത്തെ ചില ആയത്തുകൾ, അതിൽ അള്ളാഹു പറഞ്ഞു, ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് തെറ്റില്ല, കുറ്റമല്ല, ഫീമ അഖ്തഅ്തും ബിഹി, കണ്ടോ, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അവിടെ അഖ്തഅ എന്നാ പറഞ്ഞത്. എന്നാൽ വലാക്കിൻ മാ തഅമ്മദത്ത് ഖുലൂബുക്കും, എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം, നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ എന്തുണ്ടാവും? അതിന് കുറ്റമുണ്ടാവും. അഹ്സാബിലെ ആയത്തുകൾ എടുത്ത് അതിന്റെ തഫ്സീർ നോക്കിയാൽ മതി. അബദ്ധാണെങ്കിൽ നിങ്ങൾക്കതിന് തെറ്റില്ല, കുറ്റമില്ല. അപ്പൊ അത് ഖുറാൻ കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അഹ്സാബിൽ അത് പരാമർശിക്കുന്നത് സൈദ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സൈദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് അവരെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സൈദ്ബിന് മുഹമ്മദ്, മുഹമ്മദിന്റെ മകനാണ് സൈദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തു മകനാണല്ലോ. അപ്പൊ അതിനെ വിശദീകരണമായിക്കൊണ്ടാണ് ഖുറാൻ അത് പറഞ്ഞത്. നിങ്ങളത് പറഞ്ഞത് അബദ്ധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, അതിന് കുറ്റല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ അതിന്റെ ഷറഹ് നോക്കിയാൽ മതി. അപ്പൊ അത് അബദ്ധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, അതിന് കുറ്റല്ല എന്നുള്ളത് ഖുറാൻ തന്നെ പറയുന്നത്. എന്നാൽ മനസ്സ് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരിലാണ് എന്ത് ചെയ്യുക, അള്ളാഹു പിടികൂടുക എന്നുള്ളത് വന്നതാണ്. അതുപോലെ തന്നെ വേറെ മാറ്റങ്ങളുണ്ട് ഹദീസുകളിൽ, കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. ഇബ്നാജർ പറഞ്ഞു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രണ്ട് രൂപത്തിലുണ്ടാകുക. ഇബ്നാജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ട് രൂപത്തിലാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, മനഃപൂർവ്വം ചെയ്യുന്നത്, മനസ്സറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ. രണ്ടാമത് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ, നിസ്യാൻ, ഖതഅ്, ഇക്രാഹ്. ഇത് മൂന്നും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഇജ്മാ ഉള്ള കാര്യമാണ്. അത് ഹദീസിൽ വന്നു. അപ്പൊ രണ്ടു രൂപത്തിലാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. ഒന്ന് മനഃപൂർവ്വം ചെയ്യുന്നത്, രണ്ടാമത്തത് ഖതഅ്, നിസ്യാന്, ഇക്രാഹ്. ഇക്രാഹ് എന്ന് പറഞ്ഞാല് നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ വളഅ അൻ ഉമ്മത്തി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി. മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിന്റെ സമൂഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു, ഖതഉം, നിസ്യാനും, ഇസ്തിക്റാഹും, അതായത് നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ആ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇതിന്റെ പരിധിയിൽ പെടുന്നുള്ളത് ഖുർആൻ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പ്രാർത്ഥന ദുആ നമ്മൾ ചൊല്ലണം. ബക്രയിൽ അവസാനത്തെ രണ്ടായത്തുകൾ, റബ്ബനാ ലാ തുആഖിദ്ന ഇൻ നസീന അവ അഖ്തഅന. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് നമ്മൾ നേരത്തെ വായിച്ചു. അല്ലാഹു പറഞ്ഞു എന്ത്? ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു, നഅം. ഈ ദുആ ചൊല്ലുന്ന സന്ദർഭത്തിൽ അല്ലാഹു എന്ത് പറയും? അതെ, അതായത് റബ്ബനാ ലാ തുആഖിദ്ന ഇൻ നസീന അവ അഖ്തഅന, അല്ലാഹു പറയുന്നതാണ് നഅം, അതെ. അപ്പൊ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നോമ്പുകാരനാണ്, അയാൾ മറന്നുകൊണ്ട് തിന്നു അല്ലെങ്കിൽ മറന്നുകൊണ്ട് കുടിച്ചു, അയാളുടെ നോമ്പ് മുറിയോ? അല്ലേ, അയാളുടെ നോമ്പ്, അതുകൊണ്ട് അയാളുടെ നോമ്പ് ബാത്തിലായി പോവോ? ഇല്ല. ബുഖാരിന്റെയും മുസ്ലിമിന്റെയും റിപ്പോർട്ട് അതാണത്. വൻ നസിയ ആണ്, നസിയ എന്നാ പ്രയോഗിച്ചത്, ഒരാൾ മറന്നു. ഓഹോ, സ്വാമി നോമ്പുകാരനാണ്, ഫാക്കലാവ് ശരീവ, അല്ലേ, അയാൾ തിന്നു, അയാൾ കുടിച്ചു, എന്താ പറഞ്ഞത്? അയാൾക്ക് ശിക്ഷ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞതല്ല, അയാളുടെ നോമ്പ് അയാൾ പൂർത്തിയാക്കട്ടെ. റബ്ബനാ ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം, ഒരാൾ നിസ്കാരം മറന്നു, എന്താ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? അയാൾ അങ്ങനെ മറന്നാൽ അയാൾക്ക് ഓർമ്മ വരുന്ന സന്ദർഭത്തിൽ അയാളത് നിസ്കരിക്കട്ടെ, അതാണ് അതിന്റെ കഫാറത്ത് എന്നാ പറഞ്ഞത്. അയാള് മറന്നുപോയതാണ്, മറന്നതാണ്. ആ മറന്നതിന്റെ പേരിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുമോ? ഇല്ല. അതാണ് റബ്ബന, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു, അതാണ് നഅം, ഖദ് ഫഅൽത്. അപ്പൊ അള്ളാഹു എത്രത്തോളം അവന്റെ അടിമകളോട് കാരുണ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവന്റെ അടിമകളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ ആ നിസ്കാരം മറന്നാൽ അതിന്റെ പേരിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുകയില്ല. എന്നാൽ അയാൾ എന്ത് ചെയ്യണം? അത് ഓർമ്മ വരുന്ന സമയത്ത് അയാളത് നിർവഹിച്ചു കൊള്ളണം എന്നുള്ളത് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നത് ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈന, നീ ഞങ്ങളുടെ മേൽ ചുമത്തരുത്, ഇസ്റൻ ഭാരം ചുമത്തരുത്, കമാ ഹമൽതഹു ഹമൽത ഹമല ഹമൽത, നീ ചുമത്തിയതുപോലെ, അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഭാരം ചുമത്തിയതുപോലെ ഞങ്ങൾക്ക് നീ ഭാരം ചുമത്തരുത്. ഇവിടെ മുമ്പുള്ളവർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുമ്പുള്ള യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അതേപോലെ തന്നെ മറ്റുള്ള ഉമ്മത്തുകൾ. ഇസ്ർ എന്നുള്ളതിന് പ്രധാനമായിട്ടും മൂന്നർത്ഥങ്ങൾ വന്നിട്ടുണ്ട്, മൂന്ന് മാനകൾ. മലയാളത്തിൽ നമുക്ക് ഭാരം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളുടെ മേൽ നീ ഭാരം ചുമത്തല്ലേ എന്നുള്ളതാണ്, അങ്ങനെ ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ. അവിടെ ഇസറിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം അഹദ് എന്നുള്ളതാണ്. അഹദ് അല്ലെങ്കിൽ മീസാക്ക്, കരാർ എന്നുള്ള അർത്ഥത്തില്, അഹദ് അല്ലെങ്കിൽ കരാർ. അപ്പൊ വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന എന്ന് പറയുമ്പോൾ, ലാ തഹ്മിൽ അലൈന ഇസ്റൻ അഹദ് അല്ലെങ്കിൽ മീസാക്ക്, കരാർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നീ ഞങ്ങളുടെ മേൽ കരാറുകൾ ചുമത്തല്ലേ, ഞങ്ങളിൽ നിന്നും കരാറുകൾ വാങ്ങല്ലേ. അതായത് ബനു ഇസ്രായേലിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരിൽ നിന്ന് അള്ളാഹു ഒരുപാട് കരാറുകൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ കരാറുകളൊക്കെ പാലിക്കാൻ, അതനുസരിച്ചിട്ട് അമലി ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. ആ ബനു ഇസ്രായേലിയുടെ സ്വഭാവം അറിയാലോ, ആ കരാറുകളൊക്കെ ലംഘിച്ച ചരിത്രമാണ് ഇസ്രായേലിയുടെ, യഹൂദികളുടെ, ജൂതന്മാരുടെയൊക്കെ ചരിത്രം. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്, അവർക്ക് കുറെ, അവരിൽ നിന്ന് കുറെ കരാറുകൾ, അഹദുകൾ, മീസാക്കുകൾ അള്ളാഹു വാങ്ങിയിട്ടുണ്ട്. അതേപോലുള്ള കരാറുകൾ നീ ഞങ്ങൾക്ക് ചുമത്തല്ലേ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കരാറുകൾ ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കല്ലേ, അതാണ് അവിടെ ഒന്ന്. അപ്പൊ അഹദ് മീസാക്ക് എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത് ഇസ്റിന് വന്നിട്ടുള്ള അർത്ഥം ദൻബ ഇസ്മ, അതായത് കുറ്റം, തെറ്റ്. അതായത് ബനു ഇസ്രായേലിൽ ചില തെറ്റുകൾ ചെയ്തു, ആ തെറ്റിനെ അല്ല എന്ത് ചെയ്തത്, ആ സ്പോട്ടിൽ വെച്ചിട്ട് അവരെ ശിക്ഷിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഇസ്മുകൾ അത് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ലേശബത്തിന്റെ അന്ന് അവരോട് മീൻ പിടിക്കരുതെന്ന് കൽപ്പിച്ചു, പക്ഷെ അവർ ആ കൽപ്പന ലംഘിച്ചപ്പോൾ അള്ളാഹു അവരെ കുരങ്ങന്മാരാക്കി, പന്നികളാക്കി. എന്തിന്റെ പേരില്ല, ദമ്പിന്റെ പേരിൽ, ഇസ്മിന്റെ പേരിൽ. അപ്പൊ അത്തരത്തിലുള്ള ഇസ്റുകൾ നീ ഞങ്ങൾക്ക് തരല്ലേ എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണത്. അതാണ് അതിന്റെ രണ്ടാമത് വന്നിട്ടുള്ളത്, ദൻബ് ഇസ്മി എന്നുള്ളത്. മൂന്നാമത്തത് സിഖലി എന്നുള്ള അർത്ഥം. സിഖലി എന്ന് പറഞ്ഞാല് ഭാരം, സിഖല് ഭാരം, അതായത് കടുത്ത കൽപ്പനകൾ, വളരെയധികം പ്രയാസകരമായിട്ടുള്ള കൽപ്പനകൾ, അതേപോലെ തന്നെ കടുത്ത ശിക്ഷകൾ. അപ്പൊ അള്ളാഹു അവരിൽ നിന്ന് കരാറുകൾ വാങ്ങി, ആ കരാറുകൾ അവർ ലംഘിച്ചു, അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷകളും കടുത്ത കൽപ്പനകളുമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ഇസ്റ് ഞങ്ങളെ കൊണ്ട് നീ വഹിപ്പിക്കല്ലേ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ കടുത്ത കൽപ്പനകൾ അല്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ എന്ന് പറഞ്ഞത് ഖുർആനിൽ തന്നെ, അതേപോലെ തന്നെ ഖുർആന്റെ തഫ്സീറുകളിൽ തന്നെ പല സ്ഥലങ്ങളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ, അവർക്ക് കൊടുത്തിരുന്ന ഇസ്റ എന്തൊക്കെയായിരുന്നു, ആ ഇസ്റ് നമ്മുടെ സമൂഹത്തിന് അത് അള്ളാഹു അത്തരത്തിലുള്ള ഇസ്റുകൾ അല്ലെങ്കിൽ ഭാരങ്ങൾ അല്ലെങ്കിൽ കരാറുകൾ അത് അള്ളാഹു നമുക്ക് തരികയാണെങ്കിൽ അത് എത്രത്തോളം പ്രയാസകരമായിരിക്കും എന്നുള്ളത് ആലോചിക്കാൻ അതിന്റെ തഫ്സീറുകൾ നോക്കിയാൽ മതി. ഉദാഹരണമായിട്ട് അവർ പശുക്കുട്ടിനെ ആരാധിച്ചു. പശുക്കുട്ടി ആരാധിച്ചപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞ എന്താ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക എന്നാ പറഞ്ഞത്. പശുക്കുട്ടിനെ ആരാധിച്ചതിന് അതിന് തോപ ചെയ്ത പോരാ, ആരാധിച്ച ആളുകളോട് കൽപ്പിച്ചത് എന്താണ്, തോപ ചെയ്താൽ മതി എന്നല്ലെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക. അങ്ങനെ ഓരോരുത്തരും കത്തിടുത്ത് പരസ്പരം കുത്തി മരിക്കുക എന്നുള്ളതാണ്. ഖുർആനിലത് വന്നിട്ടുണ്ട്, ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. വാളെടുക്കുക, കത്തിയെടുക്കുക, കുന്തെടുക്കുക, കുത്തുക, കൊല്ലുക, പരസ്പരം കുത്തുക, കൊല്ലുക. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ അള്ളാഹുവിന് അങ്ങനെ അവർ ചെയ്തു എന്നാണ്. അവരുടെ തോപ് സ്വീകരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹുവരോട് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, അപ്പൊ നമ്മൾ ചെയ്ത തെറ്റ് അതാണ് ദംബ് ഇസ്മ്, അതിന്റെ പേരിൽ അള്ളാഹു നമ്മളോട് കൽപ്പിക്കണം എന്ത്, ഈ സമൂഹത്തോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം കുത്തിക്കൊല്ലുക, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക എന്നുള്ളതാണ് ആയത്. അത്തരത്തിലുള്ള കൽപ്പനകൾ നമുക്കുണ്ടോ, ഇല്ല. കാരണം നമ്മൾ ഈ ദുആ ചെയ്യുന്ന ആളുകളാണ്. വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന. അപ്പൊ ഖുർആൻ അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ച വന്നിട്ടുണ്ട്. ഓരോരുത്തരും ആരാണോ കണ്ണുമുന്നിൽ കാണുന്നത്, പിതാവിനാണെങ്കിൽ പിതാവിനെ കൊല്ലുക, മകനാണെങ്കിൽ മകനെ കൊല്ല, സഹോദരനാണെങ്കിൽ സഹോദരനെ കൊല്ല. അതേപോലെ തന്നെ വേറെ ചില നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നത്, ഒരാൾ മറ്റൊരാളെ കൊന്നാല് അവർക്ക് ദീയത്തുണ്ടായിരുന്നില്ല, ഖിസാസ് നിർബന്ധമായിരുന്നു. ബനു ഇസ്രായേലിൽ ഖിസാസ് നിർബന്ധമാണ്. എന്നാൽ നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു അതിലും എന്ത് ചെയ്തു, വിട്ടുവീഴ്ച തന്നിട്ടുണ്ട്, ദീയത്തുണ്ട് അല്ലേ. അതിന്റെ ആ ബ്ലഡ് മണി ആൾക്ക് എന്ത് ചെയ്യാം, അഫവ് ചെയ്ത് കൊടുക്ക, വിട്ടുവീഴ്ച കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്ക. എന്നാൽ ഇസ്രായേലിൽ അതുണ്ടായില്ല, ഖിസാസ് നിർബന്ധമായിരുന്നു, കൊന്ന കൊല്ല. അവിടെ ദിയത്തുണ്ടായിരുന്നില്ല, അഫവ് ഉണ്ടായിരുന്നില്ല, കണ്ടോ. വലാ തഹ്മിൽ അലൈന ഇസ്റാൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന. അലോചിച്ചോകൂ ഈ ആയത്തിന്റെ തഫ്സീർ. നമ്മളിത് മലയാളത്തിൽ ഞങ്ങളുടെ മേൽ ഭാരം വഹിപ്പിക്കൽ അല്ലെങ്കിൽ ഭാരം ചുമത്തല്ല എന്ന് വായിച്ചു പോകുമ്പോൾ ഒരിക്കലും അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷെ മുഫസ്സിരീങ്ങൾ ഇതിനെങ്ങനെയൊക്കെ വിശദീകരിച്ചു, അവർക്ക് തിരിച്ചു കൊല്ലുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഖിസാസ് ദിയ്യത്തുണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികളിൽ നേരെ തിരിച്ചായിരുന്നു, അവർക്ക് അഫവ് നിർബന്ധമായിരുന്നു, ഖിസാസ് പാടുണ്ടായിരുന്നില്ല, പ്രതിക്രിയ പാടുണ്ടായിരുന്നില്ല. കൊന്ന ആളെ തിരിച്ചു കൊല്ലാനുള്ള ഒരു നിയമവും അവർക്ക് ഉണ്ടായിരുന്നില്ല. വിട്ട് മാപ്പ് കൊടുക്കൽ നിർബന്ധമായിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ദുആന്റെ പ്രാധാന്യം ഇതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ. ബനി ഇസ്രായേലിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അള്ളാഹു അവർക്ക് ഹലാലാക്കി കൊടുത്തൊരു ഭക്ഷണം ഹറാമാക്കും. അതിൽ ധിക്കാരം കാണിച്ചാൽ എന്ത് ചെയ്യും? അവർക്ക് ഹലാലായത് അള്ളാഹു ഉടനെ ഹറാമാക്കും. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ എത്രയോ അബദ്ധങ്ങൾ സംഭവിക്കണം, എത്രയോ തിന്മകൾ നമുക്കെന്താ ഈ ഉമ്മത്തിന്. അള്ളാഹു പറഞ്ഞത് എന്താണ്? തൗബയാണ്, കഫാറത്താണ്, ഇസ്തിഗ്ഫാറാണ്. അവർക്ക് ആ കാലഘട്ടത്തിൽ ആ ഭക്ഷണ സാധനങ്ങളെ അവർ ഹലാലായത് അള്ളാഹു ഹറാമാക്കും. ഖുർആനിൽ അതിന്റെ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. അപ്പോൾ പ്രയാസകരമായ നിയമങ്ങൾ, കടുത്ത ശിക്ഷകൾ ബനൂ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നജസായാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് കഴുകി വൃത്തിയാക്കിയാൽ മതി. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നജസായി കഴിഞ്ഞാൽ ആ വസ്ത്രത്തിന് നജസായിട്ടുണ്ടെങ്കിൽ ആ നജസായ ഭാഗം ചീന്തിക്കളയണം, അതായത് അത് മുറിച്ചു കളയണം എന്നുള്ളതാണ്. എന്തൊരു പ്രയാസമുള്ള കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്തൊരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ആ വസ്ത്രം തന്നെ ആ നജസായ ഭാഗം പിന്നെ മുറിച്ചു കളയ, അവർക്ക് കൊടുത്തിരുന്ന കൽപ്പന അങ്ങനെയായിരുന്നു. ബുഖാരിയിലെ ഹദീസ് ഉണ്ട് അത്. എന്നതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ സ്ത്രീക്ക് ആർത്തവം ഉണ്ടായാൽ അവരുടെ കൂടെ തിന്നൂല, അവരുടെ കൂടെ കുടിക്കൂല, അവരുടെ കൂടെ ശയിക്കൂല, ഒരുമിച്ച് കിടക്കാൻ പറ്റൂല. അതിനെ സംബന്ധിച്ച് ചോദ്യം വന്നു, വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടു. ലൈംഗിക ബന്ധമല്ലാത്തത് അവരുടെ കൂടെ തിന്നതിന് വിരോധമല്ല, കുടിക്കുന്നതിന് വിരോധമല്ല, വീട്ടിൽ സഹവസിക്കുന്നതിന് വിരോധമല്ല. അപ്പോ ഈ ഉമ്മത്തിന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്ത്, റഹ്മത്ത്, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. മുമ്പുള്ള സമൂഹങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരുന്ന കൽപ്പനകൾ, അവരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കരാറുകൾ, അത് ലംഘിച്ച സന്ദർഭത്തിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുള്ള രീതികൾ. അതുകൊണ്ടാണ് ഈ ആയത്തിന് ഇബ്നു സമീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് തകാലിഫുൻ അളീമ ഉഖൂബാതുൻ അളീമ, കടുത്ത ശിക്ഷകൾ, വളരെയധികം പ്രയാസകരമായിട്ടുള്ള കൽപ്പനകൾ. ഇതൊക്കെയായിരുന്നു മുമ്പുള്ള സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുമ്പുള്ളവർക്ക് നീ അവരെ വഹിപ്പിച്ചതുപോലെ അവർക്ക് കൊടുത്തതുപോലുള്ള ആ ഭാരം. അപ്പൊ ഇസ്റ് എന്നുള്ളത് ഈ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്താണ് ഇസ്റ് എന്നുള്ളത്? ഇത് ദുആ ചെയ്യാനാണ് ഈ ഉമ്മത്തിൽപ്പെട്ട സത്യവിശ്വാസികളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ. ഈ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയും എന്നുള്ളതാണ്. ഖാല അല്ലാഹു നഅം, അതെ. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഖദ് ഫഅൽതു, ഞാനത് ചെയ്തിരിക്കുന്നു. ഏത് ചെയ്തിരിക്കുന്നു? ഈ രണ്ട് ദുആക്കും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ വല തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. അപ്പൊ ഈ അർത്ഥം പഠിക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കുക. ഇനിയും ഇത് ഹിഫ്ലാക്കാത്ത ആളുകൾ ഈ ദർസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരത് നിർബന്ധമായിട്ട് ഹിഫ്ലാക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കിത് തീർക്കാം. പഠിക്കുക, ഇതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം